ദൈവ തിരുനാമത്തെ സ്തുതിക്കുന്നു. ഇന്ന് മാർച്ച് മാസം 26-ാം തീയതി. യോശുവയുടെ പുസ്തകം 16, 17, 18 എന്നീ അധ്യായങ്ങളാണ് ഇന്ന് പഴയ നിയമത്തിൽ നിന്നും വായിക്കുന്നത്. യോശുവയുടെ പുസ്തകം 16-ാം അധ്യായം മുതൽ വായിക്കുന്നു. യോസെഫിന്റെ മക്കൾക്ക് കിട്ടിയ അവകാശം. എരിഹോവിന്റെ സമീപത്ത് യോർദാൻ തുടങ്ങി കിഴക്ക് എരിഹോ വെള്ളത്തിങ്കൽ മരുഭൂമിയിൽ തന്നെ തുടങ്ങി എരിഹോവിൽ നിന്ന് മലനാട് വഴിയായി ബെഥേലിലേക്ക് കയറി ബെഥേലിൽ നിന്ന് ലൂസിന് ചെന്ന് അർക്കേരുടെ അതിരായ അതാരോത്തിന് കടന്ന് പടിഞ്ഞാറോട്ട് എഫ്ലേത്തിയുടെ അതിരിലേക്ക് താഴത്തെ ബേത്ത് ഹോറോന്റെ അതിർ വരെ ഗേസർ വരെ തന്നെ ഇറങ്ങിച്ചെന്ന് സമുദ്രത്തിങ്കൽ അവസാനിക്കുന്നു. അങ്ങനെ യോസഫിന്റെ പുത്രന്മാരായ മനശ്ശെക്കും എഫ്രയീമിനും അവകാശം ലഭിച്ചു. എഫ്രയീമിന്റെ മക്കൾക്ക് കുടുംബം കുടുംബമായി കിട്ടിയ ദേശം ഏതെന്നാൽ കിഴക്ക് അവരുടെ അവകാശത്തിന്റെ അതിർ മേലത്തെ ബേത്ത് ഹോറോൻ വരെ അതരോ തദ്ദാറായിരുന്നു. ആ അതിർ മിഖ് മെഥാത്തിന്റെ വടക്കുകൂടി പടിഞ്ഞാറോട്ട് ചെന്ന് താനത്ത് ഷീലോ വരെ കിഴക്കോട്ട് തിരിഞ്ഞ് അതിനരികത്തുകൂടി യാനോഹയുടെ കിഴക്ക് കടന്ന് യാനോഹയിൽ നിന്ന് അതരോത്തിനും നാരാത്തിനും ഇറങ്ങി എരിഹോവിലെത്തി യോർദാങ്കൽ അവസാനിക്കുന്നു. തപ്പൂഹയിൽ നിന്ന് ആ അതിർ പടിഞ്ഞാറോട്ട് കാനാ തോട് വരെ ചെന്ന് സമുദ്രത്തിങ്കൽ അവസാനിക്കുന്നു. എഫ്രയീം ഗോത്രത്തിന് കുടുംബം കുടുംബമായി കിട്ടിയ ഈ അവകാശം കൂടാതെ മനുഷ്യ മക്കളുടെ അവകാശത്തിന്റെ ഇടയിൽ എഫ്രയീം മക്കൾക്ക് വേർതിരിച്ചു കൊടുത്ത പട്ടണങ്ങളൊക്കെയും അവയുടെ ഗ്രാമങ്ങളും കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ അവർ ഗേസരിൽ പാർത്തിരുന്ന കനാന്യരെ നീക്കിക്കളഞ്ഞില്ല. കനാന്യർ ഇന്നുവരെ എഫ്രയീമരുടെ ഇടയിൽ ഊഴിയ വേല ചെയ്ത് പാർത്തുവരുന്നു. യോസഫിന്റെ ആദ്യജാതനായ മനശ്ശെയുടെ ഗോത്രത്തിനും ഓഹരി കിട്ടി. മനശ്ശെയുടെ ആദ്യജാതനും ഗിലെയാദിന്റെ അപ്പനുമായ മാഖീർ യുദ്ധവീരനായിരുന്നതുകൊണ്ട് അവന് ഗിലെയാദും ബാശാനും ലഭിച്ചു. മനശ്ശെയുടെ ശേഷം പുത്രന്മാരായ അബിയസറിന്റെ മക്കൾ, ഹേലക്കിന്റെ മക്കൾ, അസ്രിയേലിന്റെ മക്കൾ, ഷേഖേമിന്റെ മക്കൾ, ഹേഫറിന്റെ മക്കൾ, ഷമീദാവിന്റെ മക്കൾ എന്നിവർക്കും കുടുംബം കുടുംബമായി ഓഹരി കിട്ടി. ഇവർ കുടുംബം കുടുംബമായി യോസഫിന്റെ മകനായ മനശ്ശെയുടെ മക്കളായിരുന്നു. എന്നാൽ മനശ്ശെയുടെ മകനായ മാഖീറിന്റെ മകനായ ഗിലെയാദിന്റെ മകനായ ഹേഫറിന്റെ മകൻ ശലെഫഹാദിന് പുത്രിമാരല്ലാതെ പുത്രന്മാരില്ലായിരുന്നു. അവന്റെ പുത്രിമാർക്കും മഹ്ള, നോവ, ഹൊഗ്ല, മിൽക്ക, തിർസ എന്ന് പേരായിരുന്നു. അവർ പുരോഹിതനായ എലയാസറിന്റെയും നൂന്റെ മകനായ യോശുവയുടെയും പ്രഭുക്കന്മാരുടെയും മുമ്പിൽ അടുത്തു ചെന്നു, ഞങ്ങളുടെ സഹോദരന്മാരുടെ കൂട്ടത്തിൽ ഒരു അവകാശം ഞങ്ങൾക്ക് തരുവാൻ യഹോവ മോശയോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ യഹോവയുടെ കൽപ്പന പ്രകാരം അവരുടെ അപ്പന്റെ സഹോദരന്മാരുടെ കൂട്ടത്തിൽ അവർക്ക് ഒരു അവകാശം കൊടുത്തു. ഇങ്ങനെ മനുഷ്യരുടെ പുത്രിമാർക്ക് അവന്റെ പുത്രന്മാരുടെ കൂട്ടത്തിൽ അവകാശം ലഭിച്ചതുകൊണ്ട് മനുഷ്യക്ക് യോർദാനക്കരെ ഗിലെയാദ് ദേശവും ബാശാനും കൂടാതെ 10 ഓഹരി കിട്ടി. മനുഷ്യയുടെ ശേഷം പുത്രന്മാർക്ക് ഗിലെയാദ് ദേശം കിട്ടി. മനുഷ്യയുടെ അതിരോ ആശേർ മുതൽ ശേഖേമിന് കിഴക്കുള്ള മിഖ് മെഥാത്ത് വരെ ചെന്ന് വലത്തോട്ട് തിരിഞ്ഞ് ഏൻ തപ്പൂഹയിലെ നിവാസികളുടെ അടുക്കലോളം നീണ്ടു കിടന്നു. തപ്പൂഹ ദേശം മനശ്ശെയ്ക്കുള്ളതായിരുന്നു. എങ്കിലും മനശ്ശെയുടെ അതിരിലുള്ള തപ്പൂഹ പട്ടണം എഫ്രയീമർക്ക് ഉള്ളതായിരുന്നു. പിന്നെ ആ അതിർ കാനാ തോട്ടിങ്കിലേക്ക് തോട്ടിന്റെ തെക്കുകൂടി ഇറങ്ങുന്നു. ഈ പട്ടണങ്ങൾ മലശ്ശെയുടെ പട്ടണങ്ങൾക്കിടയിൽ എഫ്രയീമിനുള്ളവ. മനശ്ശെയുടെ അതിർ തോട്ടിന്റെ വടക്ക് വശത്തു കൂടി ചെന്ന് സമുദ്രത്തിങ്കൽ അവസാനിക്കുന്നു. തെക്ക് ഭാഗം എഫ്രയീമിനും വടക്ക് ഭാഗം മനശ്ശെയ്ക്കുമുള്ളത്. സമുദ്രം അതിന്റെ അതിരാകുന്നു. അത് വടക്ക് ആശേരനോടും കിഴക്ക് ഇസാഖാറിനോടും തൊട്ടിരിക്കുന്നു. ഇസാഖാറിലും ആശേരിലും മനശ്ശെയ്ക്ക് ബെത്ഷെയാനും അതിന്റെ അധീന നഗരങ്ങളും ഇബ്ലയാമും അതിന്റെ അധീന നഗരങ്ങളും ദോർ നിവാസികളും അതിന്റെ അധീന നഗരങ്ങളും ഏൻ ദോർ നിവാസികളും അതിന്റെ അധീന നഗരങ്ങളും താനാക് നിവാസികളും അതിന്റെ അധീന നഗരങ്ങളും മെഗിദ്ദോ നിവാസികളും അതിന്റെ അധീന നഗരങ്ങളും ഉണ്ടായിരുന്നു. 3 മേടുകൾ തന്നെ. എന്നാൽ മനശ്ശെയുടെ മക്കൾക്ക് ആ പട്ടണങ്ങളിലെ നിവാസികളെ നീക്കിക്കളവാൻ കഴിഞ്ഞില്ല. കനാന്യർക്ക് ആ ദേശത്തിൽ തന്നെ പാർപ്പാനുള്ള താല്പര്യം സാധിച്ചു. എന്നാൽ ഇസ്രായേൽ മക്കൾ ബലവാന്മാരായി തീർന്നപ്പോൾ അവരെ നീക്കിക്കളയാതെ അവരെ കൊണ്ട് ഊഴിയവേല ചെയ്യിച്ചു. അനന്തരം യോസഫിന്റെ മക്കൾ യോശുവയോട്, യഹോവ ഇതുവരെ ഞങ്ങളെ അനുഗ്രഹിച്ചു. ഞങ്ങളൊരു വലിയ ജനമായി തീർന്നിരിക്കെ ഒരു നറുക്കും ഓഹരിയും മാത്രം നീ ഞങ്ങൾക്ക് തന്നത് എന്ത് എന്ന് ചോദിച്ചു. യോശുവ അവരോട്, നിങ്ങൾ വലിയൊരു ജനമെങ്കിൽ എഫ്രയീം പർവ്വതം നിങ്ങൾക്ക് വിസ്താരം പോരാത്തതുകൊണ്ട് കാട്ടുപ്രദേശത്ത് ചെന്ന് പെരിശ്വരുടെയും മലന്മാരുടെയും ദേശത്ത് കാടുവെട്ടി സ്ഥലമെടുത്തുകൊള്ളുവേനെന്ന് ഉത്തരം പറഞ്ഞു. അതിന് യോസഫിന്റെ മക്കൾ, മലനാട് ഞങ്ങൾക്ക് പോരാ, ബേത്ത്ശിയാനിലും അതിന്റെ അധീന നഗരങ്ങളിലും ഇസ്രായേൽ താഴ്വരയിലും ഇങ്ങനെ താഴ്വീതി പ്രദേശത്ത് പാർക്കുന്ന കനാന്യർക്കൊക്കെയും ഇരുമ്പ് രഥങ്ങളുണ്ട് എന്ന് പറഞ്ഞു. യോശുവ യോസഫിന്റെ കുലമായ എഫ്രൈമിനോടും മനശ്ശെയോടും പറഞ്ഞത്, നിങ്ങൾ വലിയൊരു ജനം തന്നെ, മഹാശക്തിയുമുണ്ട്, നിങ്ങൾക്ക് ഒരു ഓഹരി മാത്രമല്ല വരേണ്ടത്, മലനാട് നിനക്കുള്ളതായിരിക്കണം, അത് കാടാകുന്നു എങ്കിലും നിങ്ങളത് വെട്ടിത്തെളിക്കണം, അതിന്റെ അറുതി പ്രദേശങ്ങളും നിങ്ങൾക്കുള്ളവ തന്നെ, കനാന്യർ ഇരുമ്പുരഥങ്ങളുള്ളവരും ബലവാന്മാരാകുന്നു എങ്കിലും നിങ്ങൾ അവരെ നീക്കിക്കളയും. അനന്തരം ഇസ്രായേൽ മക്കളുടെ സഭ മുഴുവനും ഷീലോവിൽ ഒന്നിച്ചുകൂടി അവിടെ സമാഗമന കൂടാരം നിർത്തി. ദേശം അവർക്ക് കീഴടങ്ങിയിരുന്നു. എന്നാൽ ഇസ്രായേൽ മക്കളിൽ അവകാശം ഭാഗിച്ചു കിട്ടാതിരുന്ന 7 ഗോത്രങ്ങൾ ശേഷിച്ചിരുന്നു. യോശുവ ഇസ്രായേൽ മക്കളോട് പറഞ്ഞതെന്തെന്നാൽ, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദേശം കൈവശമാക്കുവാൻ പോകുന്നതിന് നിങ്ങൾ എത്രത്തോളം മടിച്ചിരിക്കും. ഓരോ ഗോത്രത്തിന് 3 പേരെ നിയമിപ്പിൻ, ഞാൻ അവരെ അയക്കും. അവർ പുറപ്പെട്ട് ദേശത്തു കൂടി സഞ്ചരിച്ച് തങ്ങൾക്ക് അവകാശം കിട്ടേണ്ട പ്രകാരം കണ്ടെഴുതി എന്റെ അടുക്കൽ മടങ്ങി വരേണം. അത് 7 പങ്കായി ഭാഗിക്കണം. യഹൂദ തന്റെ അതിർക്കകത്ത് തെക്ക് പാർത്തുകൊള്ളട്ടെ, യോസഫിന്റെ കുലവും തന്റെ അതിർക്കകത്ത് വടക്ക് പാർത്തുകൊള്ളട്ടെ. അങ്ങനെ നിങ്ങൾ ദേശം 7 ഭാഗമായി കണ്ടെഴുതി ഇവിടെ എന്റെ അടുക്കൽ കൊണ്ടുവരുവിൻ. ഞാൻ ഇവിടെ നമ്മുടെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ വെച്ച് നിങ്ങൾക്ക് വേണ്ടി ചീട്ടിടും. ലേവ്യർക്ക് നിങ്ങളുടെ ഇടയിൽ ഓഹരിയില്ലല്ലോ, യഹോവയുടെ പൗരോഹിത്യം അവരുടെ അവകാശമാകുന്നു. ഗാദും രൂബേനും മനശ്ശെയുടെ പാതിഗോത്രവും യഹോവയുടെ ദാസനായ മോശ അവർക്ക് കൊടുത്തിട്ടുള്ള അവകാശം യോർദാന് കിഴക്ക് വാങ്ങിയിരിക്കുന്നു. അങ്ങനെ ആ പുരുഷന്മാർ യാത്ര പുറപ്പെട്ടു. ദേശം കണ്ടെഴുതുവാൻ പോയവരോട് യോശുവ, നിങ്ങൾ ചെന്ന് ദേശത്തുകൂടി സഞ്ചരിച്ച് കണ്ടെഴുതുകയും ഞാൻ ഇവിടെ ഷീലോവിൽ യഹോവയുടെ സന്നിധിയിൽ വെച്ച് നിങ്ങൾക്ക് വേണ്ടി ചീട്ടിടേണ്ടതിന് എന്റെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അവർ പോയി ദേശത്തുകൂടി കടന്നു. നഗര വിവരത്തോടുകൂടെ ഒരു പുസ്തകത്തിൽ അത് 7 ഭാഗമായി എഴുതി ഷീലോവിൽ യോശുവയുടെ അടുക്കൽ പാളയത്തിലേക്ക് മടങ്ങി വന്നു. അപ്പോൾ യോശുവ ഷീലോവിൽ യഹോവയുടെ സന്നിധിയിൽ വെച്ച് അവർക്ക് വേണ്ടി ചീട്ടിട്ടു. അവിടെ വെച്ച് യോശുവ ഇസ്രായേൽ മക്കൾക്ക് ഗോത്രവിഭാഗ പ്രകാരം ദേശം വിഭാഗിച്ചു കൊടുത്തു. ബെന്യാമീൻ മക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി നറുക്കു വന്നു. അവരുടെ അവകാശത്തിന്റെ അതിർ യഹൂദയുടെ മക്കളുടെയും യോസഫിന്റെ മക്കളുടെയും മധ്യേ കിടക്കുന്നു. വടക്ക് ഭാഗത്ത് അവരുടെ വടക്കേ അതിർ യോർദാങ്കൽ തുടങ്ങി വടക്ക് എരിഹോവിന്റെ പാർശ്വം വരെ ചെന്ന് പടിഞ്ഞാറോട്ട് മലനാട്ടിൽ കൂടി കയറി ബേത്ത് ആവൻ മരുഭൂമിങ്കൽ അവസാനിക്കുന്നു. അവിടെ നിന്ന് ആ അതിർ ബെഥേൽ എന്ന ലൂസിന്റെ തെക്കുവശം വരെ കടന്ന് താഴത്തെ ബേത്ത് ഹോരോന്റെ തെക്കുവശത്തുള്ള മലവഴിയായി അതരോത്ത് ദാരിലേക്ക് ഇറങ്ങുന്നു. പിന്നെ ആ അതിർ വളഞ്ഞ് പടിഞ്ഞാറെ വശത്ത് ബേത്ത് ഹോരോന് എതിരെയുള്ള മല മുതൽ തെക്കോട്ട് തിരിഞ്ഞ് യഹൂദാ മക്കളുടെ പട്ടണമായ കിരിയത്ത് യയാരിം എന്ന കിരിയത്ത് ബാലയിങ്കൽ അവസാനിക്കുന്നു. ഇത് തന്നെ പടിഞ്ഞാറേ ഭാഗം. തെക്കേ ഭാഗം കിരിയത്ത് യയാരിമിന്റെ അറ്റത്തു തുടങ്ങി പടിഞ്ഞാറോട്ട് നെപ്തോഹ വെള്ളത്തിന്റെ ഉറവ് വരെ ചെല്ലുന്നു. പിന്നെ ആ അതിർ ബെൻ ഹിന്നോം താഴ്വരയ്ക്കെതിരെയും രഫായിം താഴ്വരയുടെ വടക്കുവശത്തും ഉള്ള മലയുടെ അറ്റം വരെ ചെന്ന് ഹിന്നോം താഴ്വരയിൽ കൂടി തെക്കോട്ട് എബൂസിയ പർവ്വതത്തിന്റെ പാർശ്വം വരെയും ഏൻ രോഗേൽ വരെയും ഇറങ്ങി വടക്കോട്ട് തിരിഞ്ഞ് ഏൻ ഷെമേശിലേക്കും അദുമ്മീം കയറ്റത്തിനെതിരെയുള്ള ഗലീലോത്തിലേക്കും ചെന്ന് റൂബേന്റെ മകനായ ബോഹാന്റെ കല്ലുവരെ ഇറങ്ങി അരവയ്ക്കെതിരെയുള്ള മലഞ്ചെരിവിലേക്ക് കടന്ന് അരാബയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. പിന്നെ ആ അതിർ വടക്കോട്ട് ബേത്ത് ഹൊഗ്ലയുടെ മലഞ്ചെരിവ് വരെ കടന്ന് തെക്ക് യോർദാന്റെ അഴിമുഖത്ത് ഉപ്പുകടലിന്റെ വടക്കേ അറ്റത്ത് അവസാനിക്കുന്നു. ഇത് തെക്കേ അതിർ. അതിന്റെ കിഴക്കേ അതിർ യോർദാനാകുന്നു. ഇത് ബെന്യാമീൻ മക്കൾക്ക് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശത്തിന്റെ ചുറ്റുമുള്ള അതിരുകൾ. എന്നാൽ ബെന്യാമീൻ മക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി കിട്ടിയ പട്ടണങ്ങൾ എരിഹോ, ബേത്ത് ഹൊഗ്ല, ഏമക് കസീസ്, ബേത്ത് റാബ, സെമറയിം, ബേഥേൽ, അവീം, പാര, ഒഫ്ര, കെഫറമോനി, ഒഫ്നി, ഗേബ, ഇങ്ങനെ 12 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. ഗിബിയോൻ, രാമ, ബോരോത്ത്, മിസ്പ, കഫീര, മോസ, രക്കേം, ഇർപേൽ, തരല, സേല, ഏലഫ്, എരുശാലൂം എന്ന എബൂസ്യ നഗരം, ശിബയത്ത്, കിരിയത്ത്, ഇങ്ങനെ 14 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. ഇത് ബെന്യാമിൻ മക്കൾക്ക് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശം. ലൂക്കോസിന്റെ സുവിശേഷം 5:1-16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. അവൻ ഗന്നസരത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിരക്കിക്കൊണ്ടിരിക്കയിൽ 2 പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻപിടിക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകുകളിൽ ശിമോനുള്ളതായി ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്നു പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ഷിമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവീൻ എന്ന് പറഞ്ഞു. അതിന് ഷിമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാം എന്ന ഉത്തരം പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു വല കീറാറായി. അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അവർ വന്നു, പടക് രണ്ടും മുങ്ങുമാറാകുവോളം നിറച്ചു. ഷിമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണു. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകുകൊണ്ട് എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞു. അവർക്കുണ്ടായ മീൻപിടുത്തത്തിൽ അവനും അവനോടുകൂടെയുള്ളവർക്കെല്ലാവർക്കും സംഭ്രമം പിടിച്ചിരുന്നു. ഷിമോന്റെ കൂട്ടാളികളായ യാക്കോബ്, യോഹന്നാൻ എന്ന സെബദി മക്കൾക്കും അവണ്ണം തന്നെ. യേശു ഷിമോനോട്, ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവൻ ആകും എന്ന് പറഞ്ഞു. പിന്നെ അവർ പടകുകളെ കരയ്ക്കടുപ്പിച്ചിട്ട് സകലവുമിട്ട് അവനെ അനുഗമിച്ചു. അവനൊരു പട്ടണത്തിൽ ഇരിക്കുമ്പോൾ കുഷ്ഠം നിറഞ്ഞൊരു മനുഷ്യൻ യേശുവിനെ കണ്ടു കവിണ്ണു വീണു. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് അവനോട് അപേക്ഷിച്ചു. യേശു കൈനീട്ടി അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, ശുദ്ധമാകാം എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം അവനെ വിട്ടുമാറി. അവനോട്, ഇതാരോടും പറയരുത്, എന്നാൽ പോയി നിന്നെ തന്നെ പുരോഹിതനെ കാണിച്ച് അവർക്ക് സാക്ഷ്യത്തിനായി മോശ കൽപ്പിച്ചതുപോലെ നിന്റെ ശുദ്ധീകരണത്തിനുള്ള വഴിപാട് അർപ്പിക്കുക എന്ന് അവനോട് കൽപ്പിച്ചു. എന്നാൽ അവനെക്കുറിച്ചുള്ള വർത്തമാനം അധികം പരന്നു. വളരെ പുരുഷാരം വചനം കേൾക്കേണ്ടതിനും തങ്ങളുടെ വ്യാധികൾക്ക് സൗഖ്യം കിട്ടേണ്ടതിനും കൂടി വന്നു. അവനോ നിർജ്ജനദേശത്ത് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വലിയവനായ ദൈവത്തിന്റെ ധന്യനാമത്തെ സ്തുതിക്കുന്നു. ഇന്ന് നാം വായിച്ച ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്നും ഒരു ഭാഗം, ഒരു വാക്യം വീണ്ടും വായിക്കുന്നു. ലൂക്കോസ് 5:11. പിന്നെ അവർ പടകുകളെ കരയ്ക്കടുപ്പിച്ചിട്ട് സകലവും വിട്ട് അവനെ അനുഗമിച്ചു. കർത്താവായ യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭ സമയങ്ങളിൽ തന്നോടുകൂടെ ഇരുപ്പാനും പ്രവർത്തിപ്പാനും അവൻ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങൾ നാം വചനത്തിൽ വായിക്കുന്നുണ്ട്. ഇവിടെ ലൂക്കോസ് 5 നാം വായിക്കുന്നത് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെ പ്രത്യേകമായി തിരഞ്ഞെടുക്കുന്ന സാഹചര്യമാണ്. ശിഷ്യന്മാരെ, അഥവാ പിന്നീട് അവരെ അപ്പോസ്തലന്മാർ എന്നാണ് അറിയപ്പെട്ടത്, അവരെ തിരഞ്ഞെടുക്കുമ്പോൾ ഏതെങ്കിലും കൂദാശകളോ കർമ്മങ്ങളോ ഒന്നും ചെയ്തതായി നാം കാണുന്നില്ല. തിരഞ്ഞെടുക്കപ്പെടുവാൻ തക്ക യോഗ്യതകളും നോക്കിയിട്ടല്ല അവരെ തിരഞ്ഞെടുത്ത് നമുക്ക് കാണുവാൻ കഴിയും. ഷിമോൻ പത്രോസിനെ സംബന്ധിച്ചിടത്തോളം അന്നൊരു സാധാരണ ദിവസം ആയിരുന്നു. മീൻപിടുത്തം തൻ്റെ തൊഴിലായതുകൊണ്ട് സഹപ്രവർത്തകരുമൊത്ത് അന്നും അവൻ തടാകത്തിൽ മീൻ പിടിക്കുവാൻ തൻ്റെ പടകും വലയുമായി എത്തിയതാണ്. എന്നാൽ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും പ്രയോജനമുണ്ടായില്ല. പ്രയത്നങ്ങളൊക്കെ നിഷ്ഫലമായി. തൻ്റെ വലയിൽ കുറേ മത്സ്യങ്ങളെ കൊടുക്കണമെന്നതായിരുന്നു തൻ്റെ ആഗ്രഹം. എന്നാൽ അതുണ്ടായില്ല. തന്മൂലം വല കഴുകി വീട്ടിൽ പോകുവാൻ ഒരുങ്ങുമ്പോഴാണ് യേശു അപ്രതീക്ഷിതമായി അവിടെ ചെന്നെത്തുന്നതും തൻ്റെ പടകിൽ തന്നെ കയറുന്നതും. കരയിൽ നിന്നും അല്പം നീക്കണമെന്ന് യേശു അവനോട് അപേക്ഷിച്ചു എന്നാണ് നാം വായിക്കുന്നത്. എന്നിട്ട് ആ പടകിലിരുന്ന് യേശു പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ചു തീർന്നിട്ടാണ് ആഴത്തിലേക്ക് നീക്കി വല ഇറക്കുവാൻ ഷിമോനോട് പറയുന്നത്. തൻ്റെ അതുവരെയുള്ള പ്രയത്നങ്ങൾ നിഷ്ഫലമായതിനെക്കുറിച്ച് നല്ല അറിവുണ്ടെങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാമെന്ന് പറഞ്ഞു ഷിമോൻ അനുസരിക്കുന്നു. അതുകൊണ്ട് പെരുത്ത മീൻകൂട്ടം അവർക്ക് ലഭിക്കുവാൻ ഇടയായി. ഈയൊരു സംഭവത്തോടെ ഷിമോന്റെ അതുവരെയുള്ള ജീവിത വീക്ഷണങ്ങളെല്ലാം തന്നെ മാറി മറിയുകയാണ് ചെയ്തത്. ഇതുവരെ തൻ്റെ ലക്ഷ്യം കുറേ മത്സ്യങ്ങളെ തൻ്റെ വലയിൽ അകപ്പെടുത്തണമെന്നതായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതാ ഒരുവൻ തന്നെ തന്നെ വലയിൽ കുടുക്കിയിരിക്കുന്നു. യേശുവിൻ്റെ അവിടേക്കുള്ള വരവ് തന്നെ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും ലക്ഷ്യമിട്ട് തന്നെയായിരുന്നുവെന്ന് ഈ വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അവർ കഷ്ടിച്ച് തങ്ങളുടെ പടകുകളെ കരയ്ക്കടുപ്പിച്ചിട്ട് സകലവും ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിക്കുകയാണ് പിന്നീട് ചെയ്തത്. തങ്ങളുടെ പടകോ വലയോ അവർക്ക് കിട്ടിയ വലിയ മീൻകൂട്ടമോ ഇപ്പോൾ അവരുടെ വിഷയമല്ല. യേശുവിനെ അനുഗമിക്കുക എന്നതാണ് ശ്രേഷ്ഠമായി അവർ ഇപ്പോൾ കാണുന്നത്. ജീവിതത്തിൽ യേശുവിനെയും പടകിനെയും വലയെയും മത്സ്യങ്ങളെയും എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോകുവാൻ കഴിയുകയില്ലെന്ന് അവർക്ക് ബോധ്യമായി. അതുകൊണ്ട് തന്നെ ഇവയിൽ ഏറ്റവും ശ്രേഷ്ഠമായതിനെ അവർ തിരഞ്ഞെടുത്തു. മറ്റുള്ളവയെ അവർ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. യേശുവിനെ സംബന്ധിച്ചിടത്തോളം അത് വിജയകരമായ ഒരു മീൻപിടുത്തം തന്നെയായിരുന്നു. തൻ്റെ ശുശ്രൂഷയിൽ പിന്നീട് പലയിടങ്ങളിലും പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും പ്രത്യേകം കൂടെ കൊണ്ടുപോകുന്നതായി നാം കാണുന്നുണ്ട്. യേശുവിനോടുകൂടെ കൂടുതൽ അടുത്തിടപഴകുവാൻ, ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ, മറ്റു ശിഷ്യന്മാരിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ഉള്ള അനുഭവങ്ങൾ ഇവർക്ക് പിൽക്കാലത്ത് ഉണ്ടായതായി ദൈവവചനം നമ്മളെ മനസ്സിലാക്കി തരുന്നു. പ്രിയമുള്ളവരെ, അപ്രതീക്ഷിതമായി നമ്മുടെ ജീവിതങ്ങളിലേക്കും അവൻ കടന്നു വന്നു. നമ്മെ അവൻ അനുഗ്രഹിച്ചു. അവൻ നമുക്ക് സുഭിക്ഷത തന്നു. എന്നാൽ ലഭിക്കുന്ന നന്മകളിൽ മതിമറന്ന് അവിടെ തന്നെ നാം കഴിയുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അവനെ നമുക്ക് അനുഗമിക്കാം. അവൻ്റെ രീതിയിൽ, അവൻ്റെ പ്രമാണത്തിൽ, അവൻ്റെ ഇഷ്ടത്തിൽ നമുക്ക് ജീവിക്കാം. ദൈവം സഹായിക്കട്ടെ.